അധ്യായം 11. സ്നാപകയോഹന്നാൻ വഴിയൊരുക്കുന്നു. മത്തായി 3:1-12 വരെ, മർക്കോസ് 1:1-8 വരെ, ലൂക്കോസ് 3:1-18 വരെ, യോഹന്നാൻ 1:6-8 വരെയും 15:28 വരെയും. അവലോകനം. യോഹന്നാൻ പ്രസംഗിക്കുന്നു, സ്നാനപ്പെടുത്തുന്നു. പലരും സ്നാനമേൽക്കുന്നു, പക്ഷേ എല്ലാവരുമില്ല. 12 വയസ്സുണ്ടായിരുന്ന യേശു ആലയത്തിൽ വെച്ച് ഉപദേഷ്ടാക്കളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 17 വർഷം പിന്നിട്ടിരിക്കുന്നു. AD 29 വസന്തകാലമാണ് ഇത്. യോഹന്നാന്റെ ബന്ധുവായ യേശുവിനെക്കുറിച്ചാണ് ഇപ്പോൾ പലരുടെയും സംസാരം. അദ്ദേഹം യോർദാൻ നദിക്കു പടിഞ്ഞാറുള്ള ദേശങ്ങളിലെല്ലാം പ്രസംഗിക്കുകയാണ്. യോഹന്നാൻ ആരുടെയും ശ്രദ്ധ ആകർഷിക്കും, കാഴ്ചയിൽ മാത്രമല്ല സംസാരത്തിലും. ഒട്ടകരോമം കൊണ്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ വസ്ത്രം, തുകലുകൊണ്ടുള്ള അരപ്പട്ടയും അണിഞ്ഞിരിക്കുന്നു. വെട്ടുക്കിളിയും, അതായത് ഒരുതരം പുൽച്ചാടിയും, കാട്ടുതേനുമാണ് ആഹാരം. എന്തു സന്ദേശമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുക. മത്തായി 3:2. യോഹന്നാന്റെ സന്ദേശം കേൾക്കുന്നവർ ആവേശം കൊള്ളുന്നു. തങ്ങളുടെ മുൻകാല ജീവിതം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടണമെന്ന്, അതായത് അവരുടെ മനോഭാവത്തിനും ചിന്താഗതിക്കും മാറ്റം വരുത്തണമെന്ന് പലരും തിരിച്ചറിയുന്നു. യെരുശലേമിലും യഹൂദിയിലെങ്ങുമുള്ളവരും യോർദാന് ചുറ്റുവട്ടത്തുള്ള എല്ലാവരുമാണ് യോഹന്നാന്റെ അടുത്തു വരുന്നത്. മത്തായി 3:5. യോഹന്നാന്റെ അടുത്തു വരുന്ന അനേകരും മാനസാന്തരപ്പെടുന്നു. യോഹന്നാൻ അവരെ യോർദാനിലെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു. എന്തുകൊണ്ട്? ദൈവം ഇസ്രായേലരുമായി ചെയ്ത നിയമ ഉടമ്പടിക്കെതിരെ അവർ പാപം ചെയ്തിരുന്നു. എന്നാൽ അവർ ഇപ്പോൾ മാനസാന്തരപ്പെട്ടു. അതിന്റെ അടയാളമായിട്ടാണ് സ്നാനപ്പെടുന്നത്. എന്നാൽ എല്ലാവരും അതിനുള്ള യോഗ്യതയിലെത്തുന്നില്ല. മതനേതാക്കന്മാരായ ചില പരീശന്മാരും സദൂക്കിരും യോഹന്നാന്റെ അടുത്തു വരുമ്പോൾ അദ്ദേഹം അവരെ അണലിസന്തതികളെ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ആദ്യം മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കൂ. ഞങ്ങൾക്കു പിതാവായി അബ്രഹാമുണ്ട് എന്ന് അഹങ്കരിക്കേണ്ട. കാരണം അബ്രഹാമിനു വേണ്ടി ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിനു കഴിയും എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. മരങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചു കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത മരമെല്ലാം വെട്ടി തീയിലിടും. മത്തായി 3:7-10 വരെ. യോഹന്നാനു വലിയ ശ്രദ്ധ കിട്ടുന്നു. അദ്ദേഹം ശക്തമായ സന്ദേശം പ്രസംഗിക്കുന്നു. അനേകരെ സ്നാനപ്പെടുത്തുന്നു. ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹം ആരാണെന്നറിയാൻ പുരോഹിതന്മാരെയും ലേവ്യരെയും ജൂതന്മാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയക്കുന്നു. അവർ ചെന്ന് അങ്ങാരാണ് എന്ന് ചോദിക്കുന്നു. ഞാൻ ക്രിസ്തുവല്ല, യോഹന്നാൻ തുറന്നു സമ്മതിക്കുന്നു. പിന്നെ അങ്ങ് ആരാണ്? ഏലിയയാണോ? അവർ ചോദിക്കുന്നു. അല്ല എന്നദ്ദേഹം മറുപടി പറയുന്നു. അങ്ങ് ആ പ്രവാചകനാണോ? അവർ ചോദിക്കുന്നു. വരുമെന്ന് മോശ പറഞ്ഞ ആ വലിയ പ്രവാചകനാണോ അദ്ദേഹം എന്നാണ് അവരുടെ സംശയം. ആവർത്തനം 18:15-18. അല്ല, യോഹന്നാൻ പറയുന്നു. എങ്കിൽ അങ്ങ് ആരാണ്? ഞങ്ങളെ അയച്ചവരോട് ഞങ്ങൾക്ക് ഉത്തരം പറയണമല്ലോ. അങ്ങയെക്കുറിച്ച് അങ്ങെന്തു പറയുന്നു എന്നവർ ആവർത്തിച്ചു ചോദിക്കുന്നു. അപ്പോൾ യോഹന്നാൻ പറയുന്നു, യെശയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ, യഹോവയുടെ വഴി നേരെയാക്കുക എന്നു വിജനഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. യോഹന്നാൻ 1:19-23 വരെ. അങ്ങ് ക്രിസ്തുവോ ഏലിയയോ ആ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനപ്പെടുത്തുന്നതെന്തിനാണ്? അവർക്കറിയണം. യോഹന്നാൻ അവർക്ക് അർത്ഥവത്തായ ഒരു ഉത്തരം കൊടുക്കുന്നു. ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു. നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങൾക്കിടയിലുണ്ട്. അദ്ദേഹം എന്റെ പിന്നാലെ വരുന്നുണ്ട്. യോഹന്നാൻ 1:25-27 വരെ. മുൻകൂട്ടി പറഞ്ഞ മിശിഹയ്ക്കു വേണ്ടി താൻ വഴിയൊരുക്കുകയാണെന്ന്, ആ ഭാവി രാജാവിനെ സ്വീകരിക്കാൻ ആളുകളുടെ ഹൃദയത്തെ ഒരുക്കുകയാണെന്ന് യോഹന്നാൻ പറയുന്നു. അദ്ദേഹത്തിന്റെ ചെരുപ്പഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നും പറയുന്നു. മത്തായി 3:11. എന്റെ പിന്നാലെ വരുന്നയാൾ എന്റെ മുന്നിൽ കയറിക്കഴിഞ്ഞു. കാരണം എനിക്കും മുമ്പേ അദ്ദേഹമുണ്ടായിരുന്നു എന്നുപോലും യോഹന്നാൻ പറയുന്നു. യോഹന്നാൻ 1:15. അതെ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്ന യോഹന്നാന്റെ ആ സന്ദേശം വളരെ ഉചിതമാണ്. മത്തായി 3:2. യഹോവയുടെ ഭാവി രാജാവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുന്നു എന്നതിന്റെ ദൃശ്യമായ അടയാളമാണ് ഇത്. പുനരവലോകന ചോദ്യങ്ങൾ. യോഹന്നാൻ എങ്ങനെയുള്ള വ്യക്തിയാണ്? അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? യോഹന്നാൻ എന്തിനാണ് ആളുകളെ സ്നാനപ്പെടുത്തുന്നത്? എന്താണ് യോഹന്നാന്റെ സന്ദേശം? എന്തുകൊണ്ടാണ് അത് ഉചിതമായിരിക്കുന്നത്?